Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
కుతస్తు ఖలు సౌమ్యం ఏవం స్యాదితి ఓవాచ కథం అసదః సజ్జాయేతేతి సత్వేవ సోమే ఇదం అగ్ర ఆసీత్ ఏకమేవ అద్వితీయం. ശ്രുതി എന്ന് ചോദിക്കുന്നു, കുതസ്തു ഖലു സൗമ്യേവ, ഇതെങ്ങനെ സംഭവിക്കും, എങ്ങനെ അസത്തായിരിക്കും, ശൂന്യമായിരിക്കും, എങ്ങനെ അസത്തിൽ നിന്ന് സത്തുണ്ടാകും? അതുകൊണ്ട് പറയുന്നത് സത്ത് തന്നെയായിരുന്നു. തദ്ദേത വിപരീത ഗ്രഹണം മഹാവൈനാശിക പക്ഷം ദർശയിത്വ പ്രദർശയിത്വത്തി. വിപരീത ഗ്രഹണം നേരത്തെ പറഞ്ഞു, അസദേവ എന്ന് പറഞ്ഞാണ് വിപരീത ഗ്രഹണം. മഹാവൈനാശിക പക്ഷം എന്ന് പറയുന്ന ശൂന്യവാദി. നേരത്തെ അവനെ പരാമർശിച്ചു, അതിനെ ദർശയിത്വ പ്രതിഷേധിച്ചു, അതിനൊന്നുകൂടെ കാണിച്ചിട്ട് നിഷേധിക്കുന്നു. കുതസ്തു ഖലു സൗമ്യ, കുതസ്തു പ്രമാണാത് ഖലു ഹേ സൗമ്യേവ സ്യാത്, ഇതെങ്ങനെ സംഭവിക്കും? അസദഃ സജ്ജായേത, അസത്തിൽ നിന്ന് സത്തെങ്ങനെ ഉണ്ടാകും? ഇത്യേവം കുതോ ഭവേ, ഇതെങ്ങനെ സംഭവിക്കുന്നു? കുതശ്ചിത് പ്രമാണ ദേവ സംഭവതി, എങ്ങനെ സംഭവിക്കും എന്ന് ചോദ്യം ചോദിച്ചാൽ അതിന്റെ താല്പര്യം അങ്ങനെ സംഭവിക്കില്ല, ഒരു പ്രമാണം കൊണ്ടും അത് സംഭവിക്കത്തില്ല, അസത്തിൽ നിന്ന് സത്തുണ്ടാകത്തില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, എങ്ങനെയത് സംഭവിക്കാം, എന്താണ് അതിനെക്കുറിച്ച് മഹാ വൈനാശികന്മാർ, അതായത് ശൂന്യവാദികൾ എന്ത് പറയുന്നു. അവർ പറയുന്നു, യഥവി ബീജോപമർദ്ദി അങ്കുരോ ജായമാനോ ദൃഷ്ടോ അഭാവ ദേവേദി തദപ്പി അഭ്യുഗമ വിരുദ്ധം തേഷാം കഥം. അവർ സാറിന് എന്താ പറയുന്നത്, എല്ലാം നാശത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അങ്ങനൊരു ഉദാഹരണം പറയുന്നു, ബീജം നശിച്ചിട്ട് അങ്കുരം ഉണ്ടാകും, അങ്കുരം ഉണ്ടായതിനു ശേഷം ബീജം നിലനിൽക്കാറുണ്ടോ? അങ്കുരത്തിന്റെ നാശം, അതിൽ നിന്ന് ബീജം മുളയുണ്ടാകും, വൃക്ഷം ഉണ്ടാകും. അപ്പൊ നാശത്തിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വൃക്ഷം ഉണ്ടാകുമ്പോൾ അവിടെ ബീജവും കാണും. അത് സാധാരണ കാണാറില്ല, ബീജം നശിക്കുന്ന വിത്ത് അത് നശിച്ചു പോകും, എന്നിട്ട് അതിൽ നിന്ന് സസ്യം ഉണ്ടാകും. അപ്പൊ അതിനെന്ത് മനസ്സിലാക്കാം, നാശം ആണ് സൃഷ്ടിക്ക് കാരണം. എവിടെയോ ആ വിത്തിന് പൂർണ്ണമായൊരു നാശം സംഭവിച്ചു, അപ്പോൾ അവിടെ നിന്ന് ആ പുതിയ ഒരു ചെടി ആരംഭിച്ചു എന്നാണ് അവർ പറയും. സാമാന്യമായി നോക്കുമ്പോൾ അത് ശരിയാണ്, കാരണം ഒരു പുതിയൊരു സസ്യം ഉണ്ടാകുമ്പോൾ അത് ബീജത്തിൽ നിന്നാണ് ഉണ്ടായത്, പക്ഷെ ബീജം നശിച്ചല്ലോ. ബീജം കാരണമെന്ന് പറഞ്ഞാൽ അത് പറയാൻ കഴിയത്തില്ല. കാരണം അത് ബീജമായിരുന്നിടത്തോളം കാലം അതിന് സസ്യം ഉണ്ടായില്ല, വിത്തായിരിക്കുന്നിടത്തോളം കാലം അതിൽ നിന്നും സസ്യം ഉണ്ടാകുന്നില്ല. എപ്പോഴാണ് ആ സസ്യം ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നത്, അപ്പോ മനസ്സിലാക്കുന്നു ആ വിത്ത് നശിച്ചു, അതല്ലാതായി തീർന്നു. പിന്നെ ആപത്തിന് നമുക്ക് അതിൽ നിന്ന് രണ്ടാമതൊരു സസ്യം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് രണ്ടാമതൊന്നും ഉണ്ടാകാത്തത്? കാരണം അത് നശിച്ചുപോയി. അപ്പോൾ ഒരു സസ്യം ഉണ്ടാവണമെങ്കിൽ വിത്ത് നശിച്ചേ പറ്റും. നമ്മൾ പറയുന്നു സാധാരണഗതിയിൽ എന്താ പറയുന്നു, ആ വിത്താണ് ആ സസ്യത്തിന് കാരണമാണ്. അതുവരെ ഒന്നും ശരിയല്ല. വിത്ത് കാരണമാണ് ഒരു പരിധിവരെ, കാരണം അത് കാരണമല്ല ശരിക്കും. കാരണം അത് വിത്തായിരിക്കുന്നിടത്തോളം കാലം സസ്യം ഉണ്ടാവുന്നില്ല. എപ്പോഴാണോ സസ്യം ഉണ്ടായത് അപ്പോൾ വിത്ത് നശിച്ചു. അപ്പോൾ വിത്താണോ കാരണം? അതേ വിത്തിന്റെ നാശമാണോ കാരണമായിട്ട് പറയുന്നത്? നേരിട്ടുള്ളതാണ്, വിത്താണെന്ന് പറയാൻ കഴിയില്ല. കാരണം വിത്തായിരിക്കുമ്പോൾ സസ്യമില്ല, അത് വിത്ത് നശിക്കുമ്പോൾ സസ്യം ഉണ്ടാകുന്നു. അതാണ് ബീജ ഉപമർദ്ദേ അങ്കുരോ ജായമാനോ ദുഷ്ടോ. ബീജനാശത്തിൽ അങ്കുരം ഉണ്ടാകുന്നതാണ് കാണുന്നത്. അഭാവാദേവേരി, അതുകൊണ്ട് അഭാവത്തിൽ നിന്നാണ് സർവം ഉണ്ടാകുന്നത്. ഒരു ദൃഷ്ടാന്തത്തിൽ പറയുന്നു, തഥ അഭ്യുപഗമ വിരുദ്ധം തേഷാം പറയുന്നു. അത് അവർ പറയുന്ന അവരുടെ സിദ്ധാന്തത്തിന് തന്നെ വിരോധമാണ്. അങ്ങനെ ഒരു സിദ്ധാന്തം അവർക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം ശൂന്യതയിൽ നിന്ന് വരുന്നു. സാധാരണ ഇതൊന്നും ചിന്തിക്കാത്തവരും പറയും, ഇതൊക്കെ എവിടേക്ക് പോകുന്നു? ഇത് ജീവനെ കുറിച്ച് പറയുമ്പോൾ പറയും, ഒരു ദീപം ജ്വലിക്കുന്നു, അത് അണയുന്നു. ദീപം എവിടുന്നാ വന്നത് അറിയില്ല, അശൂന്യതയിൽ നിന്ന് വന്നു. അതുപോലെ അത് അണയുന്നു, ഇല്ലാതാവുന്നു, എവിടെ പോകുന്നു അറിയില്ല, അശൂന്യതയിലേക്ക് പോയി. ഇതെല്ലാം ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം പറയുന്നത് ആത്യന്തികമായിട്ട് ജീവനിൽ ജീവന്റെ സ്വഭാവം എന്താണ്, അതിന്റെ ജന്മമുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, നാശമുണ്ടോ, ജന്മം എന്താണ്, മരണം എന്താണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം എടുക്കുന്നത്. കഥം എങ്ങനെയാണ് അത് വിരോധമായി വരുന്നത്? ഈ പ്രകാശം എവിടെ നിന്നും വന്നു, ജ്വലിച്ചു, എവിടേക്ക് പോയി, എവിടെ നിന്ന് വന്നെന്നറിയില്ല, അതുകൊണ്ട് അത് ശൂന്യമാണ്. അതുപോലെ ഒരു ജീവൻ അങ്ങനെ പ്രകാശിക്കും, ശൂന്യതയിൽ പിന്നെ അത് ശൂന്യതയിലേക്ക് പോകുന്നു, നശിക്കുന്നു, അതോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിൽ എന്താ ദോഷം? എന്നത് ദോഷമുണ്ട്. ഏ തവത് ബീജ അവയവാഹ ബീജ സംസ്ഥാന വിശിഷ്ടാഹ തേ അങ്കുരേപ്പ് അനുവർത്തന്തേവ എന്ന തേഷാം ഉപമർദ്ദവും അങ്കുരജന്യം പറയുന്നത് ഒരു സ്ഥൂലമായ വ്യക്തിയാണ്. അത് നശിക്കുമ്പോൾ, ബീജമായിരിക്കുമ്പോൾ സസ്യമില്ല, സസ്യം ഉണ്ടാകുമ്പോൾ ബീജം നശിച്ചു, അതുകൊണ്ട് നാശം കാരണമാണെന്നെല്ലാം പറയുന്നത് വളരെ സ്ഥൂലമായ ഒരു യുക്തിയാണ്, കേവല തർക്കം മാത്രം. എന്തുകൊണ്ട്? ആ ബീജത്തിന്റെ അവയവങ്ങൾ അതുതന്നെയാണ് ഈ സസ്യത്തിലുള്ളത്. അത് ബീജം നശിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ആ ബീജത്തിന്റെ അംശങ്ങൾ നാശത്തെ മാത്രം സ്വീകരിച്ചാൽ പോരെ, ആ ബീജത്തിന്റെ അംശങ്ങൾ അത് തന്നെ സസ്യത്തിലേക്ക് വരുന്നത്. അങ്ങനെ പറയുന്നു, തവത് ബീജ അവയവാഹ ബീജ സംസ്ഥാന വിശിഷ്ടാഹ ബീജ ആകൃതി പറയുന്നത് നാശമെന്ന് പറയുന്നത് എന്താണ്? ആ ബീജത്തിന്റെ ആകൃതി നഷ്ടപ്പെട്ടു, ആശ്ചര്യം. അത് നീണ്ടിരുന്നു അല്ലെങ്കിൽ ഉരുണ്ടിരുന്നു സസ്യം എന്നപ്പോൾ അത് പോയി, പക്ഷെ അതിന്റെ അംശങ്ങൾ അത് നശിക്കുന്നില്ല. അതിനാണ് അതിന്റെ അവയവം എന്ന് പറയുന്നത്. ആ പ്രത്യേക ആകൃതിയിലിരുന്ന ആ ബീജത്തിന്റെ അംശങ്ങൾ അങ്കുരേ പെനുവർത്തന്ത് സസ്യത്തിലുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ആ ബീജത്തിൽ നിന്ന് ആ അങ്കുരം ഉണ്ടാകുന്നത്, അങ്കുരത്തിൽ നിന്ന് വീണ്ടും അതേ ബീജം ഉണ്ടാകുന്നു. അപ്പൊ ഇതിങ്ങനെ അനുവർത്തിക്കുകയാണ്. ഏവന്ന തേഷാം ഉപമൃതോ അങ്കുരജന്മനി. അതുകൊണ്ട് ബീജം നശിക്കുന്നു എന്ന് പറയുന്ന അബദ്ധമാണ്, മറിച്ച് അവിടെ വളരെ സൂക്ഷ്മമായ ഒരു പരിണാമം സംഭവിക്കുന്നു. പരിണാമം സംഭവിച്ചിട്ട് ആ ബീജത്തിൽ നിന്ന് വേണ്ടതെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ആ സസ്യം ജനിക്കുന്നത്, അല്ലാതെ നാശത്തിൽ നിന്നല്ല. അപ്പോൾ അത് ശൂന്യവാദികൾ മഹാ വിനാശികന്മാരുടെ പക്ഷത്തോടെ ഇങ്ങനെ നിഷേധിക്കുകയാണ്. ഇത് മഹാവൈനാശിക പക്ഷം എന്ന് പറയുന്നത് അന്നത്തെ നിലയിൽ, ഇതൊക്കെ സാധാരണ ഇതൊന്നും അറിയാത്ത സാധാരണ മനുഷ്യൻ അവന്റെ അസംസ്കൃതമായ പ്രാകൃത ബുദ്ധി കൊണ്ടും ചിന്തിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ടിത് അന്ന് എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇന്നും മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിക്കും. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ വിചാരത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. കാരണം മനസ്സ് എന്ന് പറയുന്നത് അത് എപ്പോഴും വികല്പങ്ങളുണ്ടായി. ഇവിടെ ഇനി അടുത്ത് ഉപദേശിക്കാൻ പോകുന്ന എന്താണ്? തത്വമസി, നീ അതാണ്, നീ ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന അതാണ് എന്ന് പറയുന്നത് സത്താണ്. അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഒരു മനസ്സും അത് സ്വീകരിക്കത്തില്ല. സംസ്കൃതമായ മനസ്സായാലും ശരി, അസംസ്കൃതമായ മനസ്സായാലും ശരി, സംസ്കൃതമായ മനസ്സെന്ന് പറയുന്നത് ശാസ്ത്ര സംസ്കാരമാണ്. നമുക്ക് ഇതിനെ കുറിച്ചെല്ലാം ആത്മാവിനെ കുറിച്ച്, മുക്തിയെ കുറിച്ച്, മറ്റാചാര്യന്മാർ ശാസ്ത്രങ്ങൾ എന്ത് പറയുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സംസ്കൃതമായ മനസ്സ് അവരെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സംസ്കൃതമായ മനസ്സാണ് വൈനാശികന്മാർ എന്ന് പറഞ്ഞ വൈശേഷികന്മാർ അവരെല്ലാം. അപ്പൊ അവർക്കും അത് സ്വീകരിക്കാൻ കഴിയത്തില്ല. കാരണം അവരിതിനെ കുറിച്ച് കുറച്ച് ചിന്തിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. നീ അതാണ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റില്ല. അതിനുള്ള വികല്പം എന്ന് പറയുന്നു, മുഖ്യമായും വികല്പം. സംശയങ്ങൾ പലതരത്തിൽ, അതെങ്ങനെ ആകും, എങ്ങനെ, എന്തുകൊണ്ട്, പല സംശയങ്ങളും. ഇനി അസംസ്കൃതമായ മനസ്സ്, വെറും പ്രാകൃതമായ മനസ്സ് അവനോട് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നുകിൽ അവൻ അജ്ഞാനമായിരിക്കും മുഖ്യമായിട്ട്, അതായത് അവനൊന്നും ധരിക്കത്തില്ല. അവന്റെ മനസ്സിൽ ഒന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് സംശയം ഉദിക്കത്തില്ല, കേവലം അജ്ഞാനം. അങ്ങനെ അല്ല, ഇനി ശാസ്ത്ര സംസ്കാരമില്ല, പ്രാകൃതനാണ്, പക്ഷെ ബുദ്ധിയുള്ളവനാണ് എങ്കിൽ അവന് വിപരീതം ഉണ്ടാവും, വിപരീത ബോധം ഉണ്ടാവും. പറയുന്നു നീ അതാണെന്ന് പറയുമ്പോൾ ഞാൻ അതാണ് എന്ന് ധരിക്കുന്ന മറ്റെന്തിനെങ്കിലും ആയിരിക്കും. അസ്തിത്വം, ഉണ്മ, ബോധം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ വിപരീത ഗ്രഹണം ഉണ്ടാവും. അപ്പോ ശാസ്ത്ര സംസ്കാരമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപദേശം കേട്ടുകഴിഞ്ഞാൽ മുഖ്യമായും വികല്പങ്ങൾ. പ്രാകൃതനാണെങ്കിൽ ഒന്നുകിൽ അജ്ഞാനം, അല്ലെങ്കിൽ വിപരീതം. ഇത് മൂന്നും മനസ്സിന്റെ ദോഷങ്ങളാണ്, ചിത്തദോഷങ്ങളാണ്. ഈ ദോഷങ്ങളെ പരിഹരിക്കുന്നതിനാണ് ഇവിടെ വിചാരം. അപ്പൊ ഇതെല്ലാം വിചാരത്തിന്റെ ഭാഗമാണ്. അദ്വൈതത്തിന് ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്തിനാ ഈ ചർച്ച? ഇപ്പോ ഞാൻ ന്യായം പഠിച്ചിട്ടില്ല, വൈശേഷികം അറിയത്തില്ല, മീമാംസ ഇല്ല, ബൗദ്ധ സിദ്ധാന്തങ്ങളൊന്നും അറിയില്ല, പിന്നെ എനിക്കെന്തിനാ അതിന്റെ ആവശ്യം? പക്ഷെ ഒന്നും അറിയാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ പ്രാകൃതമായ സംസ്കാരങ്ങളുണ്ട്, അതുകൊണ്ട് അവനിൽ വരുന്ന അജ്ഞാന വിപര്യങ്ങളും ഇല്ലാതാക്കുന്നു. വികല്പങ്ങളല്ലെങ്കിൽ അജ്ഞാന വിപര്യങ്ങൾ, അതില്ലാതാക്കണമെങ്കിൽ വിചാരം. അപ്പോൾ അത് അതിന്റെ ഭാഗമായി ഇതെല്ലാം വരും. അത് വേണ്ട, ഇതെല്ലാം വിട്ടിട്ട് ഇതിന് ധ്യാനിച്ചാൽ പോരെ, അങ്ങനെ ചെല്ലു ചിന്തിക്കും. ഈ എന്താണ് ഈ ചർച്ച, അല്ലെങ്കിൽ ഈ വിചാരം, ഇതെല്ലാം പാടെ ഉപേക്ഷിച്ചിട്ട് ഇത് ധ്യാനിച്ചാലും അങ്ങനെയാകാം. അത് പക്ഷേ അദ്വൈതത്തിന്റെ വഴിയാണ്, അദ്വൈതത്തിന്റെ വഴിയാണ് ധ്യാനം എന്ന് പറയുന്നത്. വിചാരമാണ് അദ്വൈതത്തിന്റെ വഴി. കാരണം ധ്യാനം എന്ന് പറയുന്നത് മനസ്സിനെ, മനസ്സിന് ചിന്തയാണ്. മനസ്സ് മനസ്സിന്റെ ചിന്തകളെ നിരോധിക്കുകയാണ്. അവിടെ വിചാരത്തിന്റെ നിരോധമാണ് സംഭവിക്കുന്നത്. ഇവിടെ മറിച്ച് വിചാരമാണ്, രണ്ടും രണ്ടിരിക്കുന്നതാണ്. അതിന് ഏത് മൂഢനും കഴിയും. ധ്യാനം എന്ന് പറയുന്നു മനസ്സിനെ നിരോധിക്കാന്ന് പറയുന്നു. കാരണം മനസ്സിനെ നിരോധിക്കുന്നതിനുള്ള എളുപ്പമായി മനസ്സിനെ ഒരിടത്ത് ഏകാഗ്രപ്പെടുത്തുക. അപ്പോ അതിന് മൂഢതയാണ് കൂടുതൽ സഹായിക്കുന്നത്. വിവേകത്തെ കാണും, വിവേകമുള്ളവൻ ചിന്തിക്കും അതെന്തുകൊണ്ട് ചിന്ത വരും. എന്നുവെച്ചാൽ അവന്റെ മനസ്സിൽ വികല്പങ്ങൾ വരും. മറ്റോ അങ്ങനെയല്ല, കേവല ശ്രദ്ധ മാത്രം മതി. ഇവര് പറയുന്ന നീ ഇങ്ങനെ ധ്യാനിക്കുക, ശിവലിംഗത്തെ ശിവമായി ധ്യാനിക്കുക, താളഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഉപായം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയോടുകൂടി അതിനെ പിന്തുടരും. ഇപ്പൊ അവിടെ എന്ത് വരുന്നു, വിചാരത്തിന്റെ ആവശ്യമില്ല, ചിന്തയുടെ ആവശ്യമില്ല. ഒരു വിഷയത്തിൽ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് മറ്റ് വിഷയങ്ങളിൽ നിന്നുള്ള ചിന്തകളെല്ലാം ഇല്ലാതെ നിവൃത്തികളെല്ലാം നിവർത്തിക്കും. നിദ്രയെപ്പോലും ഒരു വൃത്തിയായി സ്വീകരിച്ചുകൊണ്ട് അതിനെ നിരോധിക്കും. പക്ഷെ അതിനുള്ള ഒരു ദോഷം എന്താണോ, അത് അദ്വൈതത്തിന്റെ മാർഗമാണ്, ദ്വൈതത്തിന്റെ മാർഗമാണ്, യോഗി ദ്വൈതിയാണ്. പാതഞ്ജല മാർഗം ദ്വൈതമാർഗം, ഇവിടെ ചർച്ച ചെയ്യുന്ന അദ്വൈതമാണ്. രണ്ടും കൂടെ കൂട്ടിക്കുഴക്കരുത്. അപ്പൊ അത് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. ഏകാഗ്രമായിട്ട് ഒരു എവിടെയെങ്കിലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി മനസ്സിനെ നിരോധിക്കുക. രണ്ടിന്റെയും ഫലം രണ്ടാണ്. മനസ്സിന് നിരോധ സംസ്കാരം വന്നു കഴിഞ്ഞാൽ മനസ്സ് സമാധിയിലേക്ക് പ്രവേശിക്കുന്നു. എന്ന് പറയുമ്പോൾ ചിത്തഭൂമികകളിലേക്ക്, ചിത്തത്തിന്റെ ഫലാവസ്ഥകളിലേക്ക് മനസ്സ് കടക്കും. ചിത്തഭൂമികളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ആ സാധകന് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള സിദ്ധി വിശേഷങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം യോഗശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ അതിന്റെ നേരിട്ടുള്ള ഫലം ഈ മനസ്സ് ചിത്തഭൂമികളിലേക്ക് പ്രവേശിക്കുന്ന തൃത്തംബര പ്രജ്ഞ എന്നെല്ലാം പറയുന്ന യോഗശാസ്ത്രങ്ങളിലും മറ്റും വിശദീകരിക്കുന്നു. പക്ഷെ അത് ദ്വൈത സാധനമാണ്, ദ്വൈതത്തിന്റെ ഫലമാണ്. അപ്പൊ ആ രീതിയല്ല ലോകത്ത് കൂടുതൽ പ്രചരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അതാണ്. കാരണം എന്തുകൊണ്ട്, അത് സർവസാധാരണമായി ആർക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ പലരും അതും അദ്വൈതമാണെന്ന് ഭ്രമിച്ചിട്ടുള്ളവരുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാത്തവര് വൃത്തി നിരോധത്തിന്റെ മാർഗം വേറെയാണ്, അദ്വൈതത്തിന്റെ വിചാരമാർഗം വേറെയാണ്, ഇതും അറിയത്തില്ല. ഇവിടെ വൃത്തി നിരോധം അല്ല ചെയ്യുന്നത്, ഇവിടെ വിചാരമാണ്. ഇവിടെ പ്രത്യേകിച്ച് ചിത്തഭൂമികളിലേക്കൊന്നും പ്രവേശിക്കുന്നത് അവിടെ വിചാരം കൊണ്ട് അജ്ഞാന സംശയ വിപര്യങ്ങളെ ദൂരീകരിക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ മുഖ്യമായി വരുന്ന വികല്പമാണ്. മൂന്ന് ദോഷങ്ങൾ: അജ്ഞാനം, വിപര്യം, വികല്പം. അതേറ്റവും പ്രധാനമായി വരുന്ന വികല്പം. ഈ വികല്പത്തെ വിചാരം കൊണ്ടേ ഇല്ലാതാക്കാൻ പറ്റും, വേറെ വഴിയില്ലായിരുന്നു. യോഗശാസ്ത്രത്തിനും വിപരീത ഭാവനയെക്കുറിച്ചും മറ്റും പറയുന്നുണ്ട് സാധന എന്നുള്ളത്. പക്ഷെ മുഖ്യം എന്ന് പറയുന്നത് ഇവിടെ വൃത്തി നിരോധമാണ്. പ്രാണായാമം പോലെയുള്ള അഭ്യാസങ്ങൾ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും യോഗശാസ്ത്രത്തിന് മുഖ്യ സാധനയാണ്. അവിടെ അതെല്ലാം അതിന് സഹായിക്കുന്നേ ഉള്ളൂ. മുഖ്യമായി വരുന്ന എന്താണ്? ധ്യാനം, ധാരണ, സമാധി. അവിടുത്തെ നിരോധം ആരംഭിക്കുന്നത് ധ്യാനത്തിൽ, അത് സമാധിയിലെത്തിക്കുന്നു. ഇവിടെ അതല്ല, വൃത്തി നിരോധത്തിലൂടെ സമാധിയിലെത്തുകയല്ല. ഇവിടെ സമാധി എന്ന് പറയുന്നത് ആത്മാവ് തന്നെ സമാധി, അതല്ല വേറെ സമാധി. ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ അജ്ഞാന സംശയ വിപര്യങ്ങളെ മാറ്റുന്നു. അതിന് പ്രധാനമായും വരുന്ന വികല്പമാണ്, വിപരീത ചിന്തകൾ വരുന്നു. അത് എവിടെയൊക്കെ വരുന്നു പറയുന്നു തത്വമസി എന്ന് ഉപദേശിക്കുന്നു. അപ്പോൾ അത് ഒന്നും മനസ്സിലാകാതിരിക്കും, അജ്ഞാനം വരും, അല്ലെങ്കിൽ അതിന് വിപരീതമായി ഗ്രഹിക്കും. എന്താണ് ആ തത്വം, അതിനെക്കുറിച്ച് എന്താണ് ത്വം, ഇതെല്ലാം വിപരീതമായി ഗ്രഹിക്കും. രണ്ടും അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്താണ് ആ പറഞ്ഞത്, അതെങ്ങനെ ശരിയാകും, എങ്ങനെ താൻ ആ തത്വം തന്നെയാകും, അതിലാണ് ഈ ആ വികല്പങ്ങളെയാണ് ഇവിടെ പറയുന്നത്. വൈശേഷികന്മാര്, നൈയായികന്മാര്, സംഘന്മാര്, മീമാംസകര്, വൈനാശികന്മാരെന്നൊക്കെ പറയുന്നതാണ് ഈ വികല്പങ്ങൾ. മുഖ്യമായിട്ട് ഈ ചിന്തകളാണ്. ഇതാ ശാസ്ത്ര സംസ്കാരമുള്ളവനും ഇങ്ങനെ വരും, ഈ പേരിൽ വരും, ന്യായവൈശേഷി ഈ തരത്തിലൊക്കെ വരും. ആ ശാസ്ത്ര സംസ്കാരം ഇല്ലാത്തവനാണെങ്കിൽ പ്രാകൃതമായ രീതിയിൽ വരും. ഇതേ കാര്യങ്ങൾ തന്നെ അവന്റെ സഹജമായ ബുദ്ധിയിൽ വരും. ഇന്നത്തെ ബുദ്ധിജീവികൾക്കൊക്കെ വരുന്നത് പോലെ ഒരു ശാസ്ത്ര സംസ്കാരം ഇല്ലാത്തവർ ബുദ്ധിജീവികളാണെങ്കിൽ അവർ പ്രാകൃത മനസ്സ്, അവർ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിൽ ഇതിന് വിപരീതമായ പല ആശയങ്ങളും വരും, അതങ്ങനെ ശരിയാകും. അപ്പൊ എങ്ങനെയാണോ ഇവിടെ ഈ സംസ്കൃതമായ വികല്പങ്ങളെ ഇത് നിരാകരിക്കുന്നത്, ഈ വിചാരം, ആ വിചാരത്തിലുള്ള ബോധ്യം വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ശൂന്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് തത്വമസി തത്വം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ശൂന്യത്തെയാണ്. അങ്ങനെ വരാം, താൻ ആത്യന്തികമായിട്ട് അശൂന്യമാണ്, അശൂന്യത്തിലേക്ക് വന്ന് ശൂന്യത്തിലേക്ക് പോയത് സ്വാഭാവികമായിട്ട് വരാം. പ്രാകൃതമായ ഒരു ബുദ്ധിക്ക് അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിക്ക് വരാം. ഈ ശാസ്ത്രീയമായ ചർച്ച കൊണ്ട് അതും നിഷേധിക്കും. സഹജമായി വരുന്ന ഇത്തരം വികല്പങ്ങളെയും നിഷേധിക്കുന്നു. അപ്പോൾ അവന് ബോധ്യം വരുന്ന എന്താണ്, സത്താണ് അതിന് കാരണമായിരിക്കുന്നത്, ആ വികല്പത്തെ നിരാകരിക്കുന്നു. അപ്പോൾ താൻ ആ സത്താണ്, അക്കാര്യത്തിൽ പിന്നെ വികല്പമില്ല, വികല്പം ഇല്ലാതായി ഇല്ലാതാകുന്നു. അവിടെ സമാധിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകുന്നു, ഒരൊറ്റ സമാധിയോ. ഇവിടെ പറയുന്നത് സവികല്പം നിർവികല്പം, സബീജം നിർബീജം എന്ന് പറയുന്ന ദ്വൈത സമാധികളൊന്നും അദ്വൈതമൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഇതിൻ്റെയൊന്നും വ്യത്യാസം അറിയത്തില്ല. കാരണം പിൽക്കാലത്ത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു അവിയൽ വരുമായി. അതുകൊണ്ട് എന്താ ദ്വൈതം, എന്താണ് അദ്വൈതം എന്നുള്ളത് അദ്വൈതം പറയുന്നവർക്കും അറിയത്തില്ല. എന്താണ് അദ്വൈത സാധന, എന്താണ് ദ്വൈത സാധന, അതും അറിയത്തില്ല. ആർക്കും അറിയത്തില്ലെന്നല്ല, സാമാന്യമായി അറിയത്തില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും.